നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ഓസ്ട്രേലിയയിൽ ഒരു സാമ്പത്തിക വർഷം കൂടി കടന്നുപോവുകയാണ്. പതിവിൽ നിന്നും വ്യത്യസ്തമായ സാമ്പത്തിക വർഷമായിരുന്നു ഇത്. കാരണം ഒട്ടേറെ പേർക്ക് വരുമാനം കുറയുകയും മറ്റു പല സർക്കാർ ആനുകൂല്യങ്ങളും ലഭ്യമാവുകയും ചെയ്തിരുന്നു. ജൂലൈ മാസം കഴിയുമ്പോൾ നികുതി റിട്ടേൺ സമർപ്പിക്കുന്ന സമയത്ത് ഇത് എങ്ങനെയായിരിക്കും ബാധിക്കുന്നത്? എന്തൊക്കെ മാറ്റങ്ങളാണ് നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിൽ ഇത്തവണ വരുന്നത്? ഇക്കാര്യങ്ങളാണ് ഇനി പരിശോധിക്കുന്നത്. മെൽബണിലെ ടാക്സ്മാൻ അക്കൗണ്ടൻസിൽ രജിസ്ട്രേഡ് ടാക്സേഷൻ ഏജന്റായ ബൈജു മത്തായിയാണ് അതേക്കുറിച്ച് സംസാരിക്കാനായി SBS മലയാളത്തിനൊപ്പം ചേരുന്നത്. നമസ്കാരം ശ്രീ ബൈജു മത്തായി, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം ബൈജു.
ഇപ്പോൾ എന്തായാലും അസാധാരണമായ ഒരു വർഷമാണല്ലോ നമുക്കിപ്പോൾ കടന്നു പോകുന്നത് അല്ലെങ്കിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലകളിലും ഒരുപാട് മാറ്റമുണ്ടായ ഒരു വർഷമായിരുന്നു. സ്വാഭാവികമായും നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. എന്തു തരത്തിലുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഈ വർഷം കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ജൂലൈക്ക് ശേഷം നികുതി റിട്ടേൺ സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത്?
അതെ, ഒരു സാമ്പത്തിക വർഷം കൂടെ നാം അവസാനിക്കുകയാണ്. ഒപ്പം ഒരു വളരെ വ്യത്യസ്തമായ സാഹചര്യത്തിലുള്ള ഒരു വർഷമാണ് ആരംഭിക്കുന്നത്. ടാക്സ് റിട്ടേൺ ഫോമുകൾ ലോഡ് ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ. കാരണം ഒന്നാമത്തെ കാര്യം വരുന്നത് ഹോം ഓഫീസ്. ഈ വർഷം അനേകർ വർക്ക് ചെയ്യുന്നത് ഈ വർക്ക് റെസ്ട്രിക്ഷൻസ് മൂലവും അല്ലെങ്കിൽ പൊതുവിടങ്ങളിൽ യാത്രയ്ക്കുള്ള നിയന്ത്രണങ്ങൾ മൂലവും വീടുകളിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യുന്ന സാഹചര്യം വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില ടാക്സ് ക്ലെയിമുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട ചില പുതിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. രണ്ടാമതായി ഈ വർഷം സാമ്പത്തികമായ ഒരു മാന്ദ്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ചില അസറ്റ് ബിസിനസ് ഇൻവെസ്റ്റ്മെന്റുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ചില നടപടികൾ ഫെഡറൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് രണ്ട് രീതിയിലാണ്. ഒന്ന് ഇൻസ്റ്റന്റ് അസറ്റ് റൈറ്റ് ഓഫ് എന്ന് പറയുന്ന ഒരു ക്ലെയിമുണ്ട്. അത് ഈ June 30 ബിസിനസ്സുകൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു കാര്യമാണ്. രണ്ടാമത് ആക്സിലറേറ്റഡ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ് മറ്റൊരു മെത്തേഡിലും നമുക്ക് ബിസിനസ് അസറ്റുകൾ വാങ്ങുന്നത് പ്രയോജനപ്പെടുത്താം. ഒപ്പം തന്നെ സൂപ്പർ ആനുവേഷനിലേക്ക് ആരെങ്കിലും എക്സ്ട്രാ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ദിവസങ്ങളിൽ ഇന്നും നാളെയൊക്കെ ആയിട്ട് ഓരോ സൂപ്പർ ആനുവേഷൻ കമ്പനികളും അതിനുള്ള ഡെഡ്ലൈൻ തന്നിരിക്കുകയാണ്. അത് പേയ്മെന്റുകൾ ചെയ്താൽ അവർക്ക് അവരുടെ ടാക്സ് റിട്ടേണിൽ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റൊരു വ്യത്യാസം ATO ഈ വർഷം ടാക്സ് റിട്ടേണുകളിൽ കൂടുതൽ ഡീറ്റെയിൽ കളക്ട് ചെയ്യുന്നുണ്ട്. ഇൻകവും എക്സ്പെൻസും ഒക്കെ ആയിട്ടുള്ള ക്ലെയിമുകളിൽ ഗ്രാനുലാർ ഡേറ്റ ATOയ്ക്ക് ലഭ്യമാവുന്നു. അപ്പോൾ ക്ലെയിമുകളെ പറ്റിയും ഡിഡക്ഷൻ ഇൻകം അങ്ങനെയുള്ള റെന്റൽ പ്രോപ്പർട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ടാക്സ് റിട്ടേണുകളിൽ. അതോടൊപ്പം ഒരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെട്ടത് ലാൻഡ് വേക്കന്റ് ലാൻഡുകൾക്ക് ഉണ്ടായിരുന്ന ടാക്സ് ഡിഡക്ഷനെ ബാധിക്കുന്ന ചില മാറ്റങ്ങൾ ടാക്സിൽ ഈ വർഷത്തെ ടാക്സ് റിട്ടേണിൽ മുതൽ വരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളതായിട്ട് എന്റെ ശ്രദ്ധയിൽ.
തീർച്ചയായും നമുക്ക് ഓരോന്നിന്റെയും വിശദാംശങ്ങളിലേക്ക് പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അതിൽ ആദ്യം ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ഒരു അസാധാരണ സാഹചര്യം കണക്കിലെടുത്ത് ഈ ടാക്സ് റിട്ടേൺ സമർപ്പിക്കാനുള്ള സമയപരിധിയിലോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന രീതിയിലോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ?
ടാക്സ് റിട്ടേൺ ലോഡ് ചെയ്യാനുള്ള തീയതികളിൽ വ്യത്യാസങ്ങൾ ഇതുവരെയും വരുത്തിയിട്ടില്ല. 1 July മുതൽ തന്നെ ടാക്സ് റിട്ടേൺ ലോഡ്ജ്മെന്റിനുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ ലോഡ്ജ്മെന്റ് ഓപ്പൺ ആകും. ATO ടാക്സ് റിട്ടേൺ പ്രോസസ് ചെയ്യുന്നത് July 5 മുതൽ ആരംഭിക്കും എന്നാണ് അറിവ്. ഒപ്പം ടാക്സ് റീഫണ്ടുകൾ ഇഷ്യൂ ചെയ്ത് തുടങ്ങുന്നത് July 16 മുതലേ ആയിരിക്കും റീഫണ്ടുകൾ ഇഷ്യൂ ചെയ്യാൻ ATO വിചാരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വർഷം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം എംപ്ലോയീസിന് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ PAYG സമ്മറി കിട്ടുന്ന ഒരു സിസ്റ്റം പൂർണ്ണമായി അവസാനിക്കുകയാണ്. കഴിഞ്ഞ വർഷം വരെയും ഒരാൾക്ക് എംപ്ലോയിക്ക് ജോലി സ്ഥലത്ത് നിന്നും തന്റെ എംപ്ലോയറിൽ നിന്നും ഒരു ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പേയ്മെന്റ് സമ്മറി വർഷാന്ത്യത്തിൽ ലഭിച്ചിരുന്ന ടാക്സ് റിട്ടേൺ ലോഡ് ചെയ്യാനായിട്ട് ഈ വർഷം ഒരു അത് കിട്ടുവാനുള്ള സാധ്യതയില്ല. കാരണം സിംഗിൾ ടച്ച് പേറോൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എല്ലാ പേറോൾ സംവിധാനങ്ങളും എല്ലാ കമ്പനികളിലും അല്ലെങ്കിൽ എല്ലാ എംപ്ലോയറിലും മാറിയിരിക്കുകയാണ്. അതുമൂലം വർഷ ആദ്യത്തിൽ തന്നെ അവരുടെ പേറോൾ ഡേറ്റ കംപ്ലീറ്റ് ആണ് എന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ മാത്രം എംപ്ലോയർ ATOയ്ക്ക് കൊടുത്താൽ മതി. അത് കൊടുക്കുന്നതിനുള്ള ഡേറ്റ് 20 കൂടുതൽ എംപ്ലോയീസ് ഉള്ള കമ്പനികൾ 14 ജൂലൈക്കകമാണ് കൊടുക്കേണ്ടത്. 20 താഴെ എംപ്ലോയീസ് ഉള്ളവർക്ക് 31 ജൂലൈ വരെ സമയമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് പേയ്മെന്റ് സമ്മറി ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ഇയർ ടു ഡേറ്റ് ഇൻകം വെച്ചിട്ട് നമുക്ക് ടാക്സ് റിട്ടേൺ ഇച്ചിരി പെട്ടെന്ന് ലോഡ്ജ് ചെയ്യാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ATO പറയുന്നത് തിരക്കിട്ട് ടാക്സ് റിട്ടേൺ ലോഡ്ജ് ചെയ്യേണ്ട, ഈ ഇൻഫർമേഷൻ എംപ്ലോയർ റിപ്പോർട്ട് ചെയ്യുന്നതും എംപ്ലോയിയുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ തമ്മിൽ വ്യത്യാസം വന്നാൽ പിന്നീട് ടാക്സ് റിട്ടേൺ വീണ്ടും ATO കോണ്ടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അമൻഡഡ് ടാക്സ് റിട്ടേൺ ലോഡ്ജ് ചെയ്യേണ്ടോ വരുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ എംപ്ലോയർ ATOയിൽ ഇൻകം ഫിഗർ കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് ATOയ്ക്ക് ആവശ്യമായ വിശദാംശങ്ങൾ ഉള്ളപ്പോൾ ടാക്സ് റിട്ടേൺ ലോഡ്ജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ ടാക്സ് റിട്ടേണുകൾ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്.
എന്നാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ?
അതെ അതെ അതെ.
നമുക്ക് മറ്റ് വിശദാംശങ്ങളിലേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് വർക്ക് ഫ്രം ഹോമുമായി ബന്ധപ്പെട്ടാണല്ലോ. ഇപ്പോൾ ഏറ്റവും അധികം ആൾക്കാർ വർക്ക് ഫ്രം ഹോം ചെയ്തൊരു വർഷമായിരിക്കും ഇത്. ഇതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ മുമ്പ് നൽകിയിരുന്നതാണെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ടാക്സ് റിട്ടേൺ സമർപ്പിക്കാൻ തുടങ്ങുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് ചുരുക്കിയൊന്ന് വിശദീകരിക്കാമോ? വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ
സിമ്പിളായിട്ടും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് അതൊന്ന് പറഞ്ഞു തരാം. 3 മെത്തേഡിൽ ഈ പ്രാവശ്യം ഹോം വർക്കിംഗ് ഫ്രം ഹോം എക്സ്പെൻസ് ക്ലെയിം ചെയ്യാം. 1, ആക്ച്വൽ കോസ്റ്റ് മെത്തേഡ്. ഇത് നേരത്തെ തന്നെ നിലവിലുണ്ട്. നമുക്ക് എന്തെല്ലാമാണോ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നതിനോടുള്ള ബന്ധത്തിൽ വന്നിരിക്കുന്ന ചെലവുകൾ, അതിന്റെ എല്ലാം ബില്ലുകളും റെസിപ്റ്റുകളും എക്സ്പെൻസിന്റെ ഡീറ്റെയിൽസും ഉണ്ട്, അല്ലെങ്കിൽ വർക്ക് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് മെത്തേഡ് ഉണ്ട്. 2, ഫിക്സഡ് റേറ്റ് മെത്തേഡ് ഉണ്ട്. 52 സെന്റ് പെർ അവർ വെച്ച് നമുക്ക് ക്ലെയിം ചെയ്യാം. അത് കവർ ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ആൻഡ് ഗ്യാസ് എക്സ്പെൻസ് ഫോർ ദി ഹോം ഓഫീസ്. ഇതാണ് ഈ 2 മെത്തേഡുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഈ ഇപ്പോഴത്തെ ഈ കൊറോണ വൈറസ് ഔട്ട് ബ്രേക്കിന് ശേഷം വർക്ക് ഫ്രം ഹോം പൊതുവെ വർദ്ധിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാവരും തന്നെ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നത് മൂലം പുതിയൊരു മെത്തേഡ് ക്ലെയിം ചെയ്യാനായിട്ട് ATO ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. അത് ടെമ്പററി ആണ്. ഇപ്പോ തൽക്കാലത്തേക്ക് 1/3/2020 March 1 ശേഷം ഈ June 30 വരെയുള്ള ഈ 4 മാസത്തേക്ക് ഇത് ക്ലെയിം ചെയ്യാനുള്ള അനുവാദമുള്ളൂ ഈ മെത്തേഡില്. ഇത് 1 മണിക്കൂറിന് 80 സെന്റ് വെച്ച് നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള അനുവാദമുണ്ട്. വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന അവേഴ്സ് എത്രയാണെന്ന് റെക്കോർഡ് ഉണ്ടെങ്കിൽ. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ശ്രദ്ധിക്കണം, ഈ മെത്തേഡിൽ 80 സെന്റ് വെച്ച് ക്ലെയിം ചെയ്താൽ പിന്നെ നമുക്ക് ഹോം വർക്കിംഗ് ഫ്രം ഹോമുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു എക്സ്പെൻസും മറ്റൊരു രീതിയിൽ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അതായത് ചിലപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളൊരു ഹോം ഓഫീസ് ഫർണിച്ചർ വാങ്ങിയിട്ടുണ്ടാവാം, അതുപോലെ ഫോണ്, ഇന്റർനെറ്റ് യൂസേജ്, മൊബൈൽ ഫോൺ യൂസേജ്, പ്രിന്റിംഗ്, സ്റ്റേഷനറി എക്സ്പെൻസുകൾ, ഇതൊന്നും മറ്റൊരു രീതിയിൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല 80 സെന്റ് വെച്ച് ക്ലെയിം ചെയ്താൽ. അതുകൊണ്ട് അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്, നമ്മൾ അനലൈസ് ചെയ്യണം ഏതാണ് നമ്മളുടെ എക്സ്പെൻസ്,
നമുക്ക് കൂടുതൽ മെച്ചം ഏതാണെന്ന് മനസ്സിലാക്കി തീരുമാനിച്ച് അതിൽ അത് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതം എന്നുള്ളതാണ്.
തീർച്ചയായും.
ഓക്കെ, ഒരു സംശയമുള്ളത്, ഇപ്പം ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ, ജോലി ചെയ്യുകയാണെങ്കിൽ, രണ്ടു പേർക്കും ഈ 80 സെന്റ് വീതം ക്ലെയിം ചെയ്യാൻ കഴിയും? ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ, പുതിയൊരു ടേബിൾ വാങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരാളുടെ പേരിലായിരിക്കും വാങ്ങുന്നത്, പക്ഷേ ഈ 80 സെന്റ് വീതമാണെങ്കിൽ രണ്ടു പേർക്കും വ്യത്യസ്തമായി ക്ലെയിം ചെയ്യാൻ കഴിയുമോ?
തീർച്ചയായും. ഈ ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ പോയാൽ 80 സെന്റ് ഐറ്റം ആയിട്ട് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അവനവൻ എത്ര അവേഴ്സ് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നുള്ള എവിഡൻസ് ഉണ്ടായിരുന്നാൽ മതി. അതായത് റോസ്റ്ററിങ്, അല്ലെങ്കിൽ അതുപോലുള്ള പേ സ്ലിപ്പുകൾ, അങ്ങനെയുള്ള പ്രൂഫ് ഉണ്ടെങ്കിൽ 80 സെന്റ് വെച്ച് ക്ലെയിം ചെയ്യാം. ആ ഉപകരണം തമ്മിൽ ഷെയർ ചെയ്തതിൽ പ്രശ്നമില്ല. മാത്രമല്ല വർക്കിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു കോമൺ ഒരു ഏരിയ വർക്ക് ഫ്രം ഹോം ഓഫീസ് ഹോം ഓഫീസ് സെറ്റപ്പ് ചെയ്തിരിക്കണമെന്നുമുള്ള നിർബന്ധമില്ല.
ഓക്കെ, വ്യക്തമാണത്. ഇപ്പോൾ എന്തായാലും ഇത് വ്യക്തിപരമായ ആദായ നികുതിയുടെ കാര്യമാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ബിസിനസ്സുകളുടെ ടാക്സിന്റെ കാര്യത്തിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്, പ്രത്യേകിച്ചും അസറ്റ് റൈറ്റ് ഓഫിന്റെ ഒക്കെ കാര്യത്തിൽ. അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ?
ഈ ഓസ്ട്രേലിയയിലെ ബിസിനസ്സുകൾക്ക് ഈ കൊറോണ വൈറസ് ഇമ്പാക്ട് മൂലം വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അതിനുമായി ചില സാമ്പത്തിക ഉദ്ധാരണ പാക്കേജുകളും സഹായങ്ങളും എല്ലാം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പ്രത്യേകം ബിസിനസ്സുകൾക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ചില സാമ്പത്തിക ആനുകൂല്യങ്ങൾ ടാക്സബിളും ചില സാമ്പത്തിക ആനുകൂല്യങ്ങൾ ടാക്സ് ഇല്ലാത്തതുമാണ്. അതൊന്നാമത് തന്നെ ശ്രദ്ധിക്കണം, ഏതിലൊക്കെ ടാക്സബിൾ ഇൻകത്തിൽ എടുക്കണമെന്നുള്ളത്. രണ്ടാമതായി നമ്മളിപ്പോൾ പറഞ്ഞ വളരെ പ്രയോജനപ്പെടുത്താവുന്ന ചില ഡിഡക്ഷൻസ് ഈ വർഷം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എക്കണോമിക്ക് വേണ്ടുന്ന ഒരു ഉത്തേജനം നൽകുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. അതിലൊന്നാമത് ചിന്തിക്കേണ്ടത് ഇൻസ്റ്റന്റ് അസറ്റ് റൈറ്റ് ഓഫ് ആണ്. അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ $30,000 വരെ വിലയുള്ള അസറ്റ് വാങ്ങിയാൽ ഒറ്റത്തവണയായി ക്ലെയിം ചെയ്യാമെന്ന് കൊടുത്തിരുന്ന ഒരു പുതിയ ആനുകൂല്യം അത് $1,50,000 ഉയർത്തിയിട്ടുണ്ട് ഈ March 1 ശേഷം വാങ്ങുന്ന അസറ്റുകൾ. അതായത് ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്രകാരം വിലയേറിയ അസറ്റുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 500 മില്യണിൽ താഴെ വിറ്റ് വരവുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ അവർക്ക് ഒറ്റ തവണയായിട്ട് അത് എഴുതിത്തള്ളാം. അത്രമാത്രം ടാക്സ് ആനുകൂല്യം കിട്ടും. അതുമൂലം അങ്ങനെയുള്ള അസറ്റുകൾ വാങ്ങുവാനുള്ള വളരെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു സമയമാണ് ഈ June 30 വരെയുള്ള ദിവസം.
ഓക്കെ,
അത് June 30 വരെ ആയിരുന്നു ആ ആനുകൂല്യം ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോൾ അത് 31 December വരെ നീട്ടിയിട്ടുണ്ട്. അതിനാൽ അത് അടുത്ത സാമ്പത്തിക വർഷത്തിലും പ്രയോജനപ്പെടുത്താവുന്നതാണ്.
പക്ഷേ ഈ June 30 മുമ്പ് വാങ്ങുകയാണെങ്കിൽ മാത്രമേ ഈ വർഷം എഴുതിത്തള്ളാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക്
പോകും. അതെ, അടുത്ത വർഷത്തേക്ക് പോകും.
ഓക്കെ,
ഒപ്പം രണ്ടാമതൊരു ഡിപ്രിസിയേഷൻ പ്രയോജനപ്പെടുത്താവുന്ന രണ്ടാമത്തെ ഒരു മെത്തേഡും കൂടെ ഉണ്ട്, ആക്സിലറേറ്റഡ് ഡിപ്രിസിയേഷൻ എന്ന് പറയും. അതായത് ഇൻസ്റ്റന്റ് അസറ്റ് റൈറ്റ് ഓഫ് എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം വിശദീകരിച്ച ആ മെത്തേഡിന് ഉള്ളിൽ വരാത്ത അസറ്റുകൾ പുതിയതായി ബ്രാൻഡ് ന്യൂ വാങ്ങിയിട്ടുണ്ടെങ്കിൽ March 12 ശേഷം വാങ്ങിയ അസറ്റുകൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന മറ്റൊരു ഇതാണ് ആക്സിലറേറ്റഡ് ഡിപ്രിസിയേഷൻ. അത് രണ്ട് രീതിയിലുണ്ട്, സിംപ്ലിഫൈഡ് ഡിപ്രിസിയേഷൻ, നോൺ സിംപ്ലിഫൈഡ് ഡിപ്രിസിയേഷൻ മെത്തേഡുകളുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ നമുക്ക് ചിലപ്പോൾ കഴിയില്ല എങ്കിലും $150,000 കൂടുതൽ വിലയുള്ള ഒരു അസറ്റ് ആണെങ്കിൽ ആദ്യത്തെ വർഷം തന്നെ അതൊരു സ്മോൾ ബിസിനസ് പൂൾ എന്നുള്ള നിലയിൽ ടാക്സ് റിട്ടേണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഏകദേശം 57% വരെ അസറ്റിന്റെ വാല്യൂ ആദ്യ വർഷം തന്നെ റൈറ്റ് ഓഫ് ചെയ്യാനുള്ള അനുവാദമുണ്ട്. അത് വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്കിപ്പോൾ കഴിയില്ല എങ്കിലും ബിസിനസ്സുകൾക്ക് ഇങ്ങനൊരു സ്വാതന്ത്ര്യമുണ്ട്.
തീർച്ചയായും. അപ്പോൾ ബിസിനസ്സുകൾക്ക് കൂടുതൽ അസറ്റ് വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വാങ്ങിയാൽ പോലും അത് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ബിസിനസ്സുകൾക്ക്.
അതെ,
മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ?
ബിസിനസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് ടാക്സിൽ പ്രയോജനം ചെയ്യാവുന്ന ഈ രണ്ട് കാര്യങ്ങളാണ്. ഒപ്പം ബിസിനസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഗവൺമെന്റ് ജോബ് കീപ്പർ പേയ്മെന്റുകൾ മിക്കവാറും ബിസിനസ്സുകളെ ബാധിച്ച ഈ കൊറോണ വൈറസ് ഇമ്പാക്ട് ബാധിച്ച ബിസിനസ്സുകൾക്കെല്ലാം ജോബ് കീപ്പർ പേയ്മെന്റുകൾ അവരുടെ എംപ്ലോയീസിന് വേജസ് കൊടുക്കാൻ ലഭിച്ചിട്ടുണ്ട്. അത് ടാക്സബിൾ പേയ്മെന്റ് ആണ്. അത് ടാക്സ് റിട്ടേണിൽ ഇൻക്ലൂഡ് ചെയ്യാനും അതിനുള്ള ടാക്സ് കൊടുക്കേണ്ടത്, എന്നാൽ അതിന് GST കൊടുക്കേണ്ടതില്ല. GST ഫ്രീയും എന്നാൽ ഇൻകം ടാക്സബിളുമായ ഒരു ഇൻകം ആണ് അത്. അതേസമയം തന്നെ ക്യാഷ് ഫ്ലോ ബൂസ്റ്റ് പേയ്മെന്റുകൾ എന്ന് പറഞ്ഞിട്ട് മറ്റു ചില സഹായങ്ങളും ബിസിനസ്സുകൾക്ക്, മിക്ക എംപ്ലോയീസ് ഉള്ള എല്ലാ ബിസിനസ്സുകൾക്കും തന്നെ കിട്ടിയിട്ടുണ്ട്. അത് ടാക്സ് ഫ്രീ ആണ്. അപ്പോ അത് കൈകാര്യം ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടെ
വേണം.
അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഗ്രാന്റുകളുണ്ട്, അത് ടാക്സ് ഫ്രീ ആയിരിക്കാം. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ടാക്സ് കൊടുക്കേണ്ടാത്ത ഇൻകത്തിന് കൊടുക്കേണ്ടതില്ല, അത് അപ്രകാരം എക്സ്ക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക.
രണ്ടും വളരെയധികം ശ്രദ്ധിച്ച് ഏതാണ് ടാക്സ് കൊടുക്കേണ്ടത്, ഏതാണ് കൊടുക്കേണ്ടാത്തത് എന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണത് ബിസിനസ്. അതെ, ഈ പ്രത്യേകിച്ച് ഇപ്പൊ വാടകയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ, പല പലതരത്തിലുള്ള ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വാടക കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ടാക്സിനെ ബാധിക്കുമോ?
ടാക്സ് റേറ്റുകളിലും ഒന്നും തന്നെ വ്യത്യാസം വന്നിട്ടില്ല. എന്നാൽ വാടകയുടെ ലഭ്യത കുറഞ്ഞതും, അതായത് ടെനന്റിന് അവിടെ താമസിക്കുന്നവർ സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് ഒരു ഒരു പേയ്മെന്റ് ഡിഫറലിനൊക്കെയുള്ള അനുവാദം ഈ വർഷം ഉണ്ടായിരുന്നല്ലോ, അതുമൂലം റെന്റൽ ഇൻകം കുറയുകയും എക്സ്പെൻസുകൾ അതുപോലെ നിൽക്കുന്നതുമായ സാഹചര്യങ്ങളുണ്ട്. അപ്പോ ആ കാര്യത്തിൽ ടാക്സ് റിട്ടേൺ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്ന് ടാക്സ് ഓഫീസർ ഇത് ഇൻഫോം ചെയ്യുന്നുണ്ട്. അതായത് ഇൻട്രസ്റ്റ് ഇൻകം കുറയുമ്പോൾ തന്നെ ഇൻട്രസ്റ്റ് ഡിഡക്ഷൻസോ ഇൻട്രസ്റ്റ് ഡിഫറലുകളോ മാറ്റിവെച്ച സാഹചര്യങ്ങളുണ്ട്. ബാങ്കുകൾ അത് മാറ്റി കൊടുക്കുന്നുണ്ട്. ബാങ്കുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ക്ലെയിമിൽ ആ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്താൻ ശ്രദ്ധിക്കണം. അതുപോലെ ചില വാടകയ്ക്ക് പകരമായിട്ട് ഇൻഷുറൻസ് പേയ്മെന്റുകൾ കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട്. വാടക നഷ്ടമായവർക്ക് ലഭിക്കാതെ പോയവർക്ക് ഇൻഷുറൻസ് പേ ഔട്ടുകൾ വരും. ഇൻഷുറൻസ് കവർ ഉണ്ടല്ലോ മിക്കവാറും പ്രോപ്പർട്ടികൾക്ക്, അപ്പൊ അത് ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ പ്രോപ്പർട്ടി വേക്കന്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് യൂസിലേക്ക് മാറുന്ന സാഹചര്യങ്ങളുണ്ട്. അതുപോലെ ഐസൊലേറ്റ് ചെയ്യേണ്ടവരും ഐസൊലേറ്റ് ചെയ്യാൻ റെന്റൽ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് വ്യാപകമായി യൂസ് ചെയ്ത വിവരങ്ങളുണ്ട്. അങ്ങനെയുള്ളതെങ്കിൽ അതിന്റെ എക്സ്പെൻസ് ആ സമയത്ത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അത് പ്രൈവറ്റ് യൂസ് ഓഫ് ദ പ്രോപ്പർട്ടി ആയി ആ സമയത്ത് എക്സ്പെൻസുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് റെന്റൽ പ്രോപ്പർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ടത്.
എന്തായാലും അവസാനമായി ഒരു കാര്യം കൂടെ ഉള്ളത്, സൂപ്പർ അനുവേഷൻ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സൂപ്പർ അനുവേഷൻ കോൺട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടും പലതരത്തിലുള്ള മാറ്റങ്ങളാണല്ലോ വരുത്തിയിരിക്കുന്നത്. ഇത് എങ്ങനെയൊക്കെയാണ് ടാക്സിനെ ബാധിക്കുക? പ്രത്യേകിച്ചും $10,000 വരെ ഒരാൾക്ക് ടാക്സ് ഇല്ലാതെ പിൻവലിക്കാമെന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. അല്ലെങ്കിൽ കൂടുതൽ പണം സൂപ്പറിലേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ അത് ടാക്സിനെ എങ്ങനെ ബാധിക്കും? അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് പങ്കുവെക്കാമോ?
തീർച്ചയായും. സൂപ്പർ അനുവേഷനിലേക്ക് ഓരോ വ്യക്തിക്കും ടാക്സ്ഡ് ഇൻകം, അതായത് നമ്മളുടെ എംപ്ലോയ്മെന്റിൽ നിന്ന് ടാക്സ് കഴിഞ്ഞ ശേഷം നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ള ഇൻകത്തിൽ നിന്ന് അവരുടെ സേവിങ്സ് ചിലർക്ക് സൂപ്പറിലേക്ക് അടയ്ക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ അതിനൊരു ടാക്സ് ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാം. കഴിഞ്ഞ വർഷം മുതൽ അത് ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും എക്സ്ട്രാ സൂപ്പർ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് June 30 വരെയാണ് അതിനുള്ള സമയമെങ്കിലും സൂപ്പർ അനുവേഷൻ കമ്പനികൾ പൊതുവെ ഇന്നും നാളെയും, അതായത് 25 June അല്ലെങ്കിൽ 26 June വരെയാണ് അതിന് ലിമിറ്റ് കൊടുക്കുന്നത് പേ ചെയ്യാൻ. അതുകൊണ്ട് അത് ഈ ദിവസങ്ങളിൽ തന്നെ പേ ചെയ്യുക, കാരണം അവർക്ക് അത് പേയ്മെന്റ് റിസീവ് ചെയ്ത് ഓരോ എംപ്ലോയിയുടെ അക്കൗണ്ടിൽ അലോക്കേറ്റ് ചെയ്താലേ അവർക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ വരുന്ന 1-2 ദിവസങ്ങൾക്കുള്ളിലായിട്ട് ആരെങ്കിലും എക്സ്ട്രാ സൂപ്പർ അനുവേഷൻ പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പേ ചെയ്ത് ടാക്സ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട്. രണ്ടാമത്, ഇയർലി ആക്സസ് ടു സൂപ്പർ ആണ്. ഈ ദിവസങ്ങളിൽ കൊറോണ വൈറസിന്റെ ഇമ്പാക്ട് മൂലം ജോലിയിലോ ജോലിയുടെ ഇൻകം, അതായത് അവേഴ്സിലോ ബാധിക്കപ്പെട്ടിട്ടുള്ളവർക്ക് സൂപ്പറിൽ ഇയർലി ആക്സസ് ചെയ്യാനുള്ള അനുവാദം ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിന് വളരെ കൃത്യമായ ചില എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. അത് മീറ്റ് ചെയ്താൽ അവർക്ക് സൂപ്പറിൽ നിന്ന് $10,000 ഇപ്പോഴും $10,000 July 1 ശേഷവും വിഡ്രോ ചെയ്യാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്.
തീർച്ചയായും. സാധാരണ എല്ലാ വർഷവും ഓരോ ചില മേഖലകളെ ATO കൂടുതലായി നിരീക്ഷിക്കാറുണ്ടല്ലോ. ഇപ്പം ചിലപ്പോൾ വിദ്യാഭ്യാസമായിരിക്കും, വിദ്യാഭ്യാസ ചെലവുകളായിരിക്കും, അത്തരത്തിൽ പല മേഖലകളുണ്ട്. ഈ വർഷം ഏത് മേഖലയായിരിക്കും പ്രധാനമായി നിരീക്ഷിക്കുക എന്ന കാര്യം ATO വ്യക്തമാക്കിയിട്ടുണ്ടോ?
ഈ വർഷത്തെ ടാക്സ് റിട്ടേണിൽ പ്രത്യേകമായി ഇന്ന ഈ ഏരിയ ഒരു ഏരിയ ആണ് അവരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്ന് ATO ഇതുവരെ ഡിക്ലറേഷൻ ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ATO ഡിക്ലറേഷൻ ഉണ്ട്. അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വിപരീതമായി ടാക്സ് റിട്ടേൺ ലോഡ് ചെയ്യുമ്പോൾ ATO ഫ്ലോ ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഒരു സെക്ഷനിലുള്ള ഡിഡക്ഷന്റെ ടോട്ടൽ എമൗണ്ട് മാത്രമാണ്. എന്നാൽ പുതിയ സോഫ്റ്റ്വെയർ യൂസിലോട്ട് വന്നത് മൂലം ഇപ്പോൾ ATO കൂടുതൽ ഡീറ്റെയിൽസ് ഒരു ടാക്സ് റിട്ടേൺ ലോഡ്ജ്മെന്റിൽ അക്വയർ ചെയ്യുന്നുണ്ട്, അവർക്ക് ലഭിക്കുന്നുണ്ട്. ഗ്രാനുലർ ഡേറ്റ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ വ്യത്യാസം. അതായത് എവിടെ ഏതൊക്കെ മേഖലയുള്ള ഒന്ന് ഇൻകം ഷെഡ്യൂൾ, ടാക്സ് റിട്ടേണിന്റെ 1 മുതൽ 23 വരെയുള്ള സെക്ഷനുകളിൽ നമ്മൾ ലോഡ് ചെയ്യുന്ന ഇൻകം, അതിന്റെ ഡീറ്റെയിൽസ് ഏത് എംപ്ലോയറിൽ നിന്ന് എത്ര ഡോളർ കിട്ടി, എത്ര ടാക്സ് അവിടെ വിധികളുടെ ഉണ്ട് എന്നുള്ളതും, ക്യാപിറ്റൽ ഗെയിന് അങ്ങനെയൊക്കെയുള്ള, അതുപോലെ ഫോറിൻ ഇൻകം, ഓരോ സെക്ഷനിലുള്ള ഇൻകം കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ സഹിതം ATO കളക്ട് ചെയ്യുന്നു. രണ്ടാമത്തേത് ഡിഡക്ഷൻ, വർക്ക് റിലേറ്റഡ് ഡിഡക്ഷൻ. പ്രത്യേകിച്ച് ഇതുവരെ നമ്മൾ ഒരു എക്സ്പെൻസ് ക്ലെയിം ചെയ്താൽ അതിന്റെ ടോട്ടൽ എമൗണ്ട് ആണ് ATO പോകുന്നത്. ഇപ്പോൾ മുതൽ ATO കൂടുതൽ ഡേറ്റ ഓരോ വ്യക്തിയിൽ നിന്നും കളക്ട് ചെയ്യാണ്. അതായത് അവര് ഈ കഴിഞ്ഞ വർഷത്തിൽ അവർക്ക് എത്രയാണ് ഇന്ന യൂണിഫോമിന് എത്ര എക്സ്പെൻസ്, ലോണ്ടറിങ് എക്സ്പെൻസ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ പുതിയതായിട്ട് ഈ വർഷം നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡില് കൊറോണയുമായി ബന്ധം അല്ലെങ്കിൽ കോവിഡ് ഔട്ട്ബ്രേക്കുമായി ബന്ധപ്പെട്ട് ഒരു ഹോം ഓഫീസ് എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ അനുവാദം തന്നിട്ടുണ്ടല്ലോ. ആ ക്ലെയിമിന് പ്രത്യേകം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആ ക്ലെയിം ചെയ്യുന്ന ഷോർട്ട് കട്ട് മെത്തേഡിൽ അതിനൊരു നോട്ട് കൊടുക്കണം, ഇന്ന സെക്ഷനിലാണ് ക്ലെയിം ചെയ്യുന്നത്, കോവിഡ് അവർലി റേറ്റ് ക്ലെയിം എന്ന് നമ്മൾ അതിന് പ്രത്യേകം കാണിക്കണമെന്ന് ATO. ദാറ്റ് മീൻസ് ATO അത്രയും ഡീറ്റെയിലേക്ക് ചെക്ക് ചെയ്യാണ് ടാക്സ് റിട്ടേണുകളിൽ ഏത് സെക്ഷനിലാണ് ഈ ക്ലെയിം. അപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഒരാളുടെ എക്സ്പെൻസിൽ എന്ത് ക്ലെയിമിൽ വ്യത്യാസം വരുന്നു, അവരുടെ ഹാബിറ്റിൽ വ്യത്യാസം വന്നു, ഒരു ടാക്സ് ഏജന്റിൽ നിന്ന് മറ്റൊരു ടാക്സ് ഏജന്റിലേക്ക് മാറിയപ്പോൾ അവരുടെ ബിഹേവിയറിൽ എന്ത് വ്യത്യാസം വന്നു, അവർ തന്നെ ക്ലെയിമിലേക്ക് മാറിയപ്പോൾ എന്തും വ്യത്യാസം വന്നു, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ATO എത്തുകയാണ്.
തീർച്ചയായും. വളരെ നന്ദി ശ്രീ ബൈജു മത്തായി, ഇത്രയും വിശദമായി തന്നെ നികുതി റിട്ടേണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു തരും.
നന്ദി ബിജു.
ലൈക്ക്, ഷെയർ, കോമെന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.